ഓം ശാന്തി. 16/7/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ആരാണോ സർവരുടെയും സദ്ഗതി ചെയ്യുന്ന ജീവൻമുക്തി ദാതാവ്, അവർ നിങ്ങളുടെ അച്ഛനായിരിക്കുകയാണ്. നിങ്ങൾ ആ അച്ഛന്റെ സന്താനങ്ങളാണ്. അപ്പോൾ എത്ര ലഹരിയുണ്ടായിരിക്കണം? ചോദ്യം: എങ്ങനെയുള്ള കുട്ടികളുടെ ബുദ്ധിയിലാണ് ബാബയുടെ ഓർമ്മ നിരന്തരമായി നിലനിൽക്കാത്തത്? ഉത്തരം: ആർക്കാണോ പൂർണ്ണ നിശ്ചയമില്ലാത്തത്, അവരുടെ ബുദ്ധിയിൽ ഓർമ്മ നിലനിൽക്കില്ല. നമ്മെ ആരാണ് പഠിപ്പിക്കുന്നത്? ഇതറിയുന്നില്ലെങ്കിൽ പിന്നെ ആരെ ഓർമ്മിക്കാനാണ്? ആരാണോ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുന്നത്, അവരുടെ വികർമ്മമാണ് നശിക്കുന്നത്. ബാബ തന്നെ സ്വയം വന്ന് തന്റെയും തന്റെ വീടിന്റെയും യഥാർത്ഥ പരിചയം നൽകുന്നു. ഓം ശാന്തി. ഇപ്പോൾ ഓം ശാന്തിയുടെ അർത്ഥം കുട്ടികൾക്കെപ്പോഴും ഓർമ്മയുണ്ടാകുമല്ലോ. നമ്മൾ ആത്മാക്കളാണ്. നിർവാണധാമം അഥവാ മൂലവതനമാണ് നമ്മുടെ വീട്. ബാക്കി ഭക്തി മാർഗത്തിൽ മനുഷ്യർ എന്തെല്ലാം പുരുഷാർത്ഥമാണോ ചെയ്യുന്നത്, അതിലൂടെയൊന്നും അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഏതിൽ നിന്നാണ് സുഖം ലഭിക്കുന്നത്, ഏതിലൂടെയാണ് ദുഃഖം ലഭിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും അറിയുന്നില്ല. യജ്ഞം, തപം, ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്ത് ഏണിപ്പടികൾ താഴേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു, അതിനാൽ ഭക്തി അവസാനിക്കുന്നു. മണിമുഴക്കങ്ങളുടെ അന്തരീക്ഷം ഇപ്പോൾ അവസാനിച്ചു. പുതിയ ലോകവും പഴയ ലോകവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പുതിയ ലോകം പാവന ലോകമാണ്. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ സുഖധാമമാണ്. സുഖധാമത്തെ സ്വർഗമെന്നും ദുഃഖധാമത്തെ നരകമെന്നും പറയുന്നു. മനുഷ്യർ ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ആർക്കും അവിടേക്ക് പോകാൻ സാധിക്കില്ല. ബാബ പറയുന്നു: ഞാൻ എപ്പോൾ വരെ ഭാരതത്തിലേക്ക് വരുന്നില്ലയോ, എന്നെ കൂടാതെ നിങ്ങൾ കുട്ടികൾക്ക് തിരികെ പോകാൻ സാധിക്കില്ല. ഭാരതത്തിൽ തന്നെയാണ് ശിവജയന്തിയുടെ മഹിമയുള്ളത്. നിരാകാരനായ ബാബ തീർച്ചയായും സാകാരത്തിലേക്ക് വന്നിരിക്കുമല്ലോ. ശരീരത്തെ കൂടാതെ ആത്മാവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ആത്മാവ് ശരീരമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ചിലർ നല്ല കുട്ടികളാണ്, ചിലർ ചഞ്ചലത ഉള്ളവരാണ്, ചിലർ ദോഷക്കല്ല് പോലെയാണ്. ആത്മാവിന് തീർച്ചയായും ശരീരം ആവശ്യമാണ്. അതേപോലെ തന്നെ പരമപിതാവായ പരമാത്മാവിനും ശരീരമില്ലെങ്കിൽ ഭാരതത്തിലേക്ക് വന്ന് എന്ത് ചെയ്യാനാണ്? ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം. സത്യുഗത്തിൽ ഒരേ ഒരു ഭാരതഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാ ഖണ്ഡങ്ങളും വിനാശമാകുന്നു. ആദി സനാതന ദേവീദേവതാ ധർമ്മവും ഭാരതത്തിൽ തന്നെയാണ്. പക്ഷെ മനുഷ്യർ ആദി സനാതന ഹിന്ദു ധർമ്മമെന്ന് പറയുന്നു. വാസ്തവത്തിൽ ആരംഭ കാലഘട്ടത്തിൽ ആരെയും തന്നെ ഹിന്ദു എന്ന് പറഞ്ഞിരുന്നില്ല, ദേവീദേവതകളായിരുന്നു. യൂറോപ്പിൽ വസിക്കുന്നവർ അവരവരെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു. ഒരിക്കലും യൂറോപ്യൻ ധർമ്മത്തിലുള്ളവരെന്ന് പറയില്ലല്ലോ. പക്ഷേ ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവർ സ്വയത്തെ ഹിന്ദു ധർമ്മത്തിലുള്ളവർ എന്ന് പറഞ്ഞു. ശ്രേഷ്ഠമായ ദേവതാധർമ്മത്തിലുള്ളവരാണ് 84 ജന്മങ്ങളെടുത്ത് ധർമ്മഭ്രഷ്ടരായി തീരുന്നത്. ദേവതാധർമ്മത്തിലുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരൂ. അഥവാ നിശ്ചയമില്ലെങ്കിൽ ഈ ധർമ്മത്തിലുള്ളവരല്ലെന്ന് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും മനസ്സിലാവുകയില്ല. അവർ ചിലപ്പോൾ പ്രജയിലും താഴ്ന്ന പദവി ഉള്ളവരായിരിക്കും. എല്ലാവരും സുഖശാന്തിയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ അത് സത്യയുഗത്തിലാണ് ലഭിക്കുക. എല്ലാവർക്കും സുഖധാമത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എല്ലാ ധർമ്മത്തിലുള്ളവരും അവരവരുടെ സമയങ്ങളിലാണ് വരുന്നത്. അനേക ധർമ്മങ്ങളുണ്ട്. വൃക്ഷവും അതിന്റെ വൃദ്ധി പ്രാപിച്ചു വരുന്നു. മുഖ്യമായ തായ്തടിയാണ് ദേവീ ദേവതാ ധർമ്മം. പിന്നീട് മൂന്ന് ശാഖകൾ. ഈ ശാഖകൾ, അതായത് മൂന്ന് ധർമ്മങ്ങൾ, ഒരിക്കലും സ്വർഗത്തിൽ ഉണ്ടായിരിക്കില്ലല്ലോ. ദ്വാപരയുഗം മുതൽ പുതിയ ധർമ്മങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് വൈവിധ്യമാർന്ന മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷമെന്ന് പറയുന്നത്. വിരാട രൂപം വേറെയാണ്. ഇത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷമാണ്. എത്രയെത്ര തരത്തിലുള്ള മനുഷ്യരുണ്ട്, എത്ര ധർമ്മങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. സത്യയുഗത്തിന്റെ ആദിയിൽ പുതിയ ലോകമായിരുന്നപ്പോൾ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാചീന കാലഘട്ടത്തിൽ ഭാരതം സ്വർഗമായിരുന്നു എന്ന് വിദേശീയർക്കും അറിയാം. വളരെയധികം ധനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാരതത്തിന് വളരെ വലിയ അംഗീകാരം ലഭിക്കുന്നത്. ഏതെങ്കിലും ധനവാൻ പിന്നീട് ദരിദ്രനാവുകയാണെങ്കിൽ അവരോട് ദയ തോന്നാറുണ്ട്. അതുപോലെ ഭാരതത്തിന്റെ അവസ്ഥ എന്തായി തീർന്നിരിക്കുകയാണ്. പക്ഷേ ഇതും ഡ്രാമയിലുള്ള പാർട്ടാണ്. ഏറ്റവും കൂടുതൽ ദയാമനസ്സുള്ളത് ഈശ്വരനാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരൻ ഭാരതത്തിൽ തന്നെ വരുന്നതും. ദരിദ്രരുടെ മേൽ ദയ കാണിക്കാൻ ധനവാനല്ലേ സാധിക്കൂ. ബാബ പരിധിയില്ലാത്ത ധനവാനാണ്. നമ്മെ ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നു. നിങ്ങൾ ആരുടെ കുട്ടികളായി മാറാൻ പോകുന്നു എന്ന ലഹരി നിങ്ങളിൽ വേണം. പരമപിത പരമാത്മാ ശിവന്റെ സന്താനമാണ് നമ്മൾ. ബാബയെ തന്നെയാണ് ജീവൻ മുക്തി ദാതാവെന്നും സദ്ഗതി ദാതാവെന്നും പറയുന്നത്. സത്യയുഗത്തിലാണ് ആദ്യമാദ്യം ജീവൻ മുക്തസ്ഥിതി ഉണ്ടാകുന്നത്. ഇവിടെ ജീവൻ ബന്ധനമാണ്. ബാബ ഞങ്ങളെ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കൂ എന്ന് പറഞ്ഞ് ഭക്തിമാർഗത്തിൽ വിളിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ വിളിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ജ്ഞാനസാഗരനായ ബാബയാണ് നമുക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നത്. നോളജ് ഫുള്ളാണ്. ബ്രഹ്മ ബാബ സ്വയം പറയുന്നുണ്ട്, ഞാൻ ഭഗവാനൊന്നുമല്ല. നിങ്ങൾക്ക് ദേഹത്തിൽ നിന്ന് വേറിട്ട് ദേഹി അഭിമാനി ആയിത്തീരണം. തന്റെ ശരീരത്തെ ഉൾപ്പെടെ മുഴുവൻ ലോകത്തെയും മറക്കണം. ബ്രഹ്മാവ് ഭഗവാനല്ല. ഇവരെ ഒരുമിച്ച് ബാബ്ദാദ എന്ന് പറയുന്നു. ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. ഇത് പ്രാചീനമായ പഴയ ശരീരമാണ്. മഹിമ ഒന്നിന്റെ മാത്രമാണ്. ബാബയുമായി യോഗം വെച്ചാൽ മാത്രമേ പാവനമാകൂ. ഇല്ലെങ്കിൽ ഒരിക്കലും പാവനമാകാൻ സാധിക്കില്ല. അവസാന സമയത്ത് കർമ്മക്കണക്കുകൾ ഇല്ലാതാക്കി ശിക്ഷകൾ അനുഭവിച്ച് തിരികെ പോകേണ്ടതായി വരും. ഭക്തിമാർഗത്തിൽ ഹംസോ സോഹം എന്ന മന്ത്രം കേട്ടുവന്നു. ആത്മാ സോ പരമാത്മാവ്, അതായത് ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന തെറ്റായ ഈ മന്ത്രം പരമാത്മാവിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതാണ്. ബാബ പറയുന്നു, കുട്ടികളെ, പരമാത്മാവ് തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ വർണ്ണങ്ങളുടെ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി. നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് ദേവതകളാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ദേവതകൾ ക്ഷത്രിയ വർണ്ണത്തിലേക്ക് വരുന്നു. നമ്മൾ എങ്ങനെ 84 ജന്മങ്ങൾ എടുക്കുന്നു എന്ന് മറ്റാർക്കും തന്നെ അറിയില്ല. ഏത് കുലത്തിലേക്ക് വരും? നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ബ്രാഹ്മണരാണ്. ശിവബാബയെ ബ്രാഹ്മണനെന്ന് പറയില്ല. നിങ്ങൾ തന്നെയാണ് ഈ വർണ്ണങ്ങളിലേക്ക് വരുന്നവർ. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണധർമ്മത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടിരിക്കുകയാണ്. ശിവബാബയിലൂടെ പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനമായി മാറിയിരിക്കുകയാണ്. നിരാകാരി ആത്മാക്കൾ യഥാർത്ഥത്തിൽ ഈശ്വരീയ കുലത്തിലേതാണല്ലോ. നിരാകാരി ലോകത്തിൽ വസിക്കുന്നവരാണ്. പിന്നീടാണ് സാകാര ലോകത്തിലേക്ക് വരുന്നത്. പാർട്ട് അഭിനയിക്കാനായി വരേണ്ടതായി വരുന്നു. അവിടെ നിന്നും വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ദേവതാകുലത്തിൽ 8 ജന്മങ്ങൾ എടുത്തു. പിന്നീട് ക്ഷത്രിയ കുലത്തിലേക്കും വൈശ്യ കുലത്തിലേക്കും പോകുന്നു. നിങ്ങൾ ഇത്ര ജന്മങ്ങൾ ദൈവിക കുലത്തിലേക്ക് വന്നു, പിന്നീട് ഇത്ര ജന്മങ്ങൾ ക്ഷത്രിയ കുലത്തിലേക്ക് വന്നു. 84 ജന്മങ്ങളുടെ ചക്രമാണിത്. നിങ്ങൾക്കല്ലാതെ ഈ ജ്ഞാനം മറ്റാർക്കും ലഭിക്കില്ല. ആരാണോ ഈ ധർമ്മത്തിലുള്ളവർ അവർക്കെ ഇങ്ങോട്ട് വരാൻ സാധിക്കൂ. രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ രാജാറാണി, ചിലർ പ്രജകളായി തീരുന്നു. സൂര്യവംശി ലക്ഷ്മീനാരായണൻ ഫസ്റ്റ് സെക്കൻഡ് 8 സിംഹാസനങ്ങൾ ഉണ്ടായിരിക്കും. പിന്നീട് ക്ഷത്രിയ ധർമ്മത്തിലും 1, 2 എന്നിങ്ങനെ ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളെല്ലാം ബാബ മനസ്സിലാക്കി തരികയാണ്. ജ്ഞാനസാഗരൻ വരുമ്പോൾ ഭക്തി അവസാനിക്കുന്നു. രാത്രി അവസാനിച്ച് പകൽ ആരംഭിക്കുകയാണല്ലോ. അവിടെ യാതൊരു പ്രകാരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. വിശ്രമം തന്നെ വിശ്രമമാണ്. മറ്റൊരു പ്രശ്നങ്ങളുമില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഭക്തിമാർഗത്തിന്റെ സമയത്തു തന്നെയാണ് ബാബയും വരുന്നത്. എല്ലാവർക്കും തീർച്ചയായും തിരികെ പോകണം. പിന്നീട് നമ്പർ വൈസായി താഴേക്ക് വരുന്നു. ക്രിസ്തു വരുമ്പോൾ അതിനു പിന്നാലെ അവരുടെ ധർമ്മത്തിലുള്ളവരും വരുന്നു. ഇപ്പോൾ നോക്കൂ, ക്രിസ്ത്യാനികൾ എത്രയാണ്? ക്രിസ്ത്യൻ ധർമ്മത്തിന്റെ ബീജമാണ് ക്രൈസ്റ്റ്. ഈ ദേവതാ ധർമ്മത്തിന്റെ ബീജമാണ് പരമപിത പരമാത്മാ ശിവൻ. നിങ്ങളെ ആരാണ് ബ്രാഹ്മണ ധർമ്മത്തിലേക്ക് കൊണ്ടുവന്നത്? ബാബ ദത്തെടുത്തതിനു ശേഷമാണ് അതിൽ നിന്നും ചെറിയ ബ്രാഹ്മണ ധർമ്മം ഉണ്ടായത്. ബ്രാഹ്മണരുടെ കുടുംബ പ്രസിദ്ധമാണ്. കുടുമിയാണ് ബ്രാഹ്മണരുടെ അടയാളം. പിന്നീട് അതിൽ നിന്നും താഴേക്ക് പോകുന്തോറും ശരീരം വലുതായി വരുന്നു. മംഗളക്കാരിയായ ബാബയാണ് വന്ന് ഭാരതത്തിന്റെ മംഗളം ചെയ്യുന്നത്. ഏറ്റവുമധികം മംഗളം ചെയ്യുന്നത് നിങ്ങൾ കുട്ടികളുടേത് തന്നെയാണ്. നിങ്ങൾ എന്തിൽ നിന്നും എന്തായി മാറുന്നു? നിങ്ങൾ അമര ലോകത്തിന്റെ അധികാരിയായാണ് മാറുന്നത്. ഇപ്പോൾ തന്നെയാണ് നിങ്ങൾ കാമവികാരത്തിന് മേൽ വിജയം പ്രാപിക്കുന്നത്. അവിടെ ദുർമരണങ്ങൾ ഉണ്ടാകുന്നില്ല. മരണത്തിന്റെ കാര്യമേയില്ല. ബാക്കി വസ്ത്രം, അതായത് ശരീരം, മാറ്റുമല്ലോ. സർപ്പം തന്റെ പഴയ തോൽ മാറ്റി പുതിയത് എടുക്കുന്നത് പോലെ. സത്യയുഗത്തെ അള്ളാഹുവിന്റെ പൂന്തോട്ടം എന്നാണ് പറയുന്നത്. അവിടെ മോശമായ വാക്കുകളൊന്നും ആരും പറയില്ല. ഇവിടെ കുസംഗമാണ്, മായയുടെ സംഗമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ ഭയാനക നരകം എന്നായത്. താമസിക്കുന്ന വീട് പഴയതായാൽ മുനിസിപ്പാലിറ്റി ആദ്യം തന്നെ താമസം ഒഴിപ്പിക്കാറുണ്ട്. ബാബയും പറയുന്നു, ലോകം പഴയതാകുമ്പോഴാണ് ഞാൻ വരുന്നത്. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. രാജയോഗം പഠിപ്പിക്കുന്നു. ഭക്തിയിൽ ഒന്നും തന്നെ ഇല്ല. ദാന പുണ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്പകാലത്തെ സുഖം ലഭിക്കുന്നു. ഇത് കാകവിഷ്ട സമാനമായ സുഖമാണ്. അതായത് അല്പകാലത്തേത് എന്ന് പറഞ്ഞ് രാജാക്കന്മാർക്ക് പോലും സന്യാസിമാർ വൈരാഗ്യമുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത വൈരാഗ്യമാണ് പഠിപ്പിക്കുന്നത്. ഇത് പഴയ ലോകം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ സുഖധാമത്തെ ഓർമ്മിക്കണം. പിന്നീട് ശാന്തിധാമം വഴി ഇങ്ങോട്ട് വരണം. ദിൽവാഡ ക്ഷേത്രം നിങ്ങളുടെ ഇപ്പോഴത്തെ ഓർമ്മ ചിഹ്നമാണ്. താഴെ തപസ്, മുകളിൽ സ്വർഗമാണ്. ഇല്ലെങ്കിൽ സ്വർഗം എവിടെ കാണിക്കാനാണ്? മനുഷ്യർ മരിക്കുമ്പോൾ സ്വർഗം പോകി എന്ന് പറയുന്നു. എല്ലാവരും സ്വർഗം മുകളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുകളിൽ സ്വർഗമില്ലല്ലോ. ഭാരതം തന്നെയാണ് സ്വർഗവും നരകവുമായി തീരുന്നത്. ദൽവാഡ ക്ഷേത്രം പൂർണമായും നിങ്ങളുടെ ഓർമ്മ ചിഹ്നമാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം പിന്നീടാണ് ഉണ്ടായത്. സ്വർഗത്തിൽ ഭക്തി ഉണ്ടാകില്ല. അവിടെ സുഖം തന്നെ സുഖമാണ്. ബാബ വന്ന് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി തരുന്നു. മറ്റെല്ലാ ആത്മാക്കളുടെയും പേരിന് മാറ്റം വരുന്നുണ്ട്, പക്ഷെ ശിവന്റെ പേര് ഒരിക്കലും മാറില്ല. ബാബയ്ക്ക് തന്റേതായ ശരീരമില്ല, പക്ഷെ ശരീരമില്ലാതെ എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും? പ്രേരണയുടെ കാര്യം തന്നെ വരുന്നില്ല. പ്രേരണ അർത്ഥം സങ്കല്പം. അല്ലാതെ മുകളിൽ നിന്നും പ്രേരണ നൽകി ആരെങ്കിലും എത്തിച്ചേരുകയൊന്നുമില്ല. ഇതിൽ പ്രേരണയുടെ കാര്യമൊന്നുമില്ല. ഏത് കുട്ടികൾക്കാണോ ബാബയുടെ പൂർണ്ണ തിരിച്ചറിവില്ലാത്തത്, പൂർണ്ണ നിശ്ചയമില്ലാത്തത്, അവരുടെ ബുദ്ധിയിൽ ഓർമ്മയും നിലനിൽക്കില്ല. നമ്മെ ആരാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയുന്നില്ലെങ്കിൽ പിന്നെ ആരെ ഓർമ്മിക്കാനാണ്? ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ വികർമ്മം നശിക്കൂ. ജന്മജന്മാന്തരം ലിംഗത്തെ മാത്രം ഓർമ്മിച്ചിരുന്നപ്പോൾ ഇത് തന്നെയാണ് പരമാത്മാവെന്ന് ചിന്തിച്ചു. അവരുടെ ചിഹ്നം ഇതാണ്. അവർ നിരാകാരനാണ്, സാകാരിയല്ലെന്ന് അറിയാം. ബാബ പറയുന്നു, എനിക്കും പ്രകൃതിയുടെ ആധാരം എടുക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സൃഷ്ടിചക്രത്തിന്റെ രഹസ്യം മനസ്സിലാക്കും? ഇതാണ് ആത്മീയ ജ്ഞാനം. ആത്മാക്കൾക്ക് മാത്രമേ ഈ ജ്ഞാനം ലഭിക്കൂ. ഈ ജ്ഞാനം ഒരു ബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ. പുനർജന്മങ്ങൾ എടുക്കുക തന്നെ വേണം. എല്ലാ അഭിനേതാക്കൾക്കും പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരാൾക്കും നിർവാണധാമത്തിലേക്ക് ഇപ്പോൾ പോകാൻ സാധിക്കില്ല, മോക്ഷം പ്രാപിക്കില്ല. ആരാണോ നമ്പർ വൺ വിശ്വത്തിന്റെ അധികാരിയാകുന്നത്, അവരാണ് 84 ജന്മങ്ങൾ എടുക്കുക. ചക്രം തീർച്ചയായും കറങ്ങണം. മനുഷ്യർ മോക്ഷം ലഭിക്കും എന്ന് മനസ്സിലാക്കുന്നു. എത്ര മതമതാന്തരങ്ങളാണ്, വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. തിരികെ ആരും പോകില്ല. ബാബ തന്നെയാണ് 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുന്നത്. നിങ്ങൾ കുട്ടികൾ പഠിച്ച് പിന്നീട് പഠിപ്പിക്കണം. ഈ ആത്മീയ ജ്ഞാനം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കേൾപ്പിക്കാൻ സാധിക്കില്ല. ശൂദ്രന്മാർക്കോ ദേവതകൾക്കോ നൽകാൻ സാധിക്കില്ല. സത്യുഗത്തിൽ ജ്ഞാനം ലഭിക്കാനായി അവിടെ ദുർഗതിയില്ലല്ലോ. സദ്ഗതിക്ക് വേണ്ടിയാണ് ഈ ജ്ഞാനം. സദ്ഗതിദാതാവും മുക്തേശ്വരനും വഴികാട്ടിയും ഒരാൾ മാത്രമാണ്. ഓർമ്മയുടെ യാത്രയിലൂടെയല്ലാതെ ആർക്കും പാവനമാകാൻ സാധിക്കില്ല. തീർച്ചയായും ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. പദവി ഭ്രഷ്ടമാവുകയും ചെയ്യും. എല്ലാവരുടെയും കർമ്മകണക്കുകൾ തീരണമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. മറ്റുള്ള ധർമ്മത്തിലുള്ളവരുടെ അറിഞ്ഞിട്ടെന്ത് കാര്യം? ഭാരതവാസികൾക്ക് തന്നെയാണ് ഈ ജ്ഞാനം ലഭിക്കുന്നത്. ബാബയും ഭാരതത്തിൽ തന്നെ വന്നിട്ടാണ് 3 ധർമ്മങ്ങൾ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ ശൂദ്രധർമ്മത്തിൽ നിന്നും ഉന്നത കുലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് നീചവും പതിതവുമായ കുലമാണ്. ഇപ്പോൾ പാവനമാക്കുന്നതിനായി നിങ്ങൾ ബ്രാഹ്മണർ നിമിത്തമാകുന്നു. ഇതിനെയാണ് രുദ്രജ്ഞാനയജ്ഞമെന്ന് പറയുന്നത്. രുദ്രനായ ശിവബാബയാണ് യജ്ഞം രചിക്കുന്നത്. ഈ പരിധിയില്ലാത്ത യജ്ഞത്തിൽ മുഴുവൻ പഴയ ലോകവും ആഹൂതി ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് പുതിയ ലോകം സ്ഥാപിക്കപ്പെടും. പഴയ ലോകം നശിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പുതിയ ലോകത്തിനു വേണ്ടിയാണ് ഈ ജ്ഞാനം തന്നെ നേടുന്നത്. ദേവതകളുടെ നിഴൽ പഴയ ലോകത്തിൽ പതിക്കുകയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, കൽപ്പം മുമ്പ് ആര് വന്നോ അവരെ വന്ന് ജ്ഞാനം എടുക്കൂ. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് പഠിപ്പ് പഠിക്കുന്നു. മനുഷ്യർ ഇവിടെ തന്നെയാണ് ശാന്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ബാക്കി ഇവിടെ എങ്ങനെ ശാന്തി ഉണ്ടാകാനാണ്? ഈ സമയത്താണെങ്കിൽ ഓരോ വീടും അശാന്തമാണ്. രാവണ രാജ്യമല്ലേ? സത്യയുഗത്തിൽ തീർത്തും ശാന്തിയുടെ രാജ്യമാണ്. ഒരു ധർമ്മവും ഒരു ഭാഷയുമായിരിക്കും. ശരി, വളരെക്കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ഈ പഴയ ലോകത്തിൽ നിന്നും പരിധിയില്ലാത്ത വൈരാഗിയായി തന്റെ ദേഹം പോലും മറന്ന് ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. നിശ്ചയ ബുദ്ധിയായി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. രണ്ട്, ഹംസോ സോഹം എന്ന മന്ത്രം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി ഇപ്പോൾ ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. എല്ലാവർക്കും ഈ മന്ത്രത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി കൊടുക്കണം. വരദാനം: അന്തർമുഖതയുടെ അഭ്യാസത്തിലൂടെ അലൗകിക ഭാഷ മനസ്സിലാക്കുന്ന സദാസമ്പന്നരായി ഭവിക്കട്ടെ. താങ്കൾ കുട്ടികൾ എത്രത്തോളം അന്തർമുഖതയാകുന്ന സ്വീറ്റ് സൈലൻസിന്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അത്രത്തോളം കണ്ണുകളുടെ ഭാഷയെയും ഭാവനയുടെ ഭാഷയെയും പിന്നെ സങ്കല്പങ്ങളുടെ ഭാഷയെയും സഹജമായി മനസ്സിലാക്കാൻ കഴിയും. ഈ മൂന്ന് പ്രകാരത്തിലുള്ള ഭാഷകളും ആത്മീയ യോഗി ജീവിതത്തിന്റെ ഭാഷകളാണ്. ഈ അലൗകിക ഭാഷകൾ വളരെ ശക്തിശാലികളാണ്. വേണ്ട സമയത്ത് ഈ മൂന്ന് ഭാഷകളിലൂടെയും സഹജമായി സഫലത ലഭിക്കും. അതിനാലിപ്പോൾ ഈ ആത്മീയ ഭാഷയുടെ അഭ്യാസികളായി മാറൂ. സ്ലോഗൻ: ബാബയ്ക്ക് താങ്കളെ കൺപീലികളിൽ ഇരുത്തിക്കൊണ്ടു പോകാനാകണം. താങ്കൾ അത്രയ്ക്ക് ഭാരരഹിതരായി മാറൂ. അവ്യക്ത സൂചന: സങ്കല്പശക്തിയെ ശേഖരിച്ച് ശ്രേഷ്ഠ സേവനങ്ങൾക്ക് നിമിത്തമായി മാറൂ. താങ്കളുടെ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഏകാഗ്രതയാണ് വർത്തമാന സമയത്ത് വിശ്വമംഗളം ചെയ്യാനുള്ള സഹജ മാർഗം. ഇതിലൂടെ സർവാത്മാക്കളുടെയും അലഞ്ഞു തിരിയുന്ന ബുദ്ധി ഏകാഗ്രമാക്കാൻ കഴിയും. വിശ്വത്തിലെ സർവാത്മാക്കൾക്കും അലയുന്ന ബുദ്ധി ഏകാഗ്രമാകണം, മനസ്സിന്റെ ചഞ്ചലത ഏകാഗ്രമാകണം എന്ന ആഗ്രഹമാണ് ഉള്ളത്. ഇതിനായി ഏകാഗ്രത അഥവാ ഒരു ബാബ രണ്ടാമതൊരാളില്ല എന്ന സ്മൃതിയിലൂടെ ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യാനുള്ള വിശേഷ അഭ്യാസം ചെയ്യൂ. ഓം ശാന്തി.